حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله.
الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أشهد أن محمد رسول الله إن كلمة لي വിശദീകരണമായിരുന്നു രണ്ട് ഖുതുബകളിലായി നമ്മൾ കേട്ടത്. നാല് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് ആ കലിമത്തിന്റെ കീഴിൽ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലൊന്നാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമ അഖ്ബർ. രണ്ടാമത്തെ കാര്യം ത്വാഅതുഹു ഫീമ അമർ. മൂന്നാമത്തെ കാര്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വജ്തിനാബു മാനഹാ അൻഹു വജജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നഹി ചെയ്ത, വിലക്കിയ, അവിടുന്ന് അകറ്റിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, വജ്തിനാബ്, അവയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയും അവയെ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇത് കലിമത്തു ഷഹാദയിലെ പ്രധാനപ്പെട്ട അർത്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളത് അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ അവ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനാണ്. കാരണം അവിടുന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സാധിക്കാവുന്നത്ര നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വിലക്കിക്കഴിഞ്ഞാൽ, ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫജ്തനിബൂ, നിങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തതഅതു എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് സാധിക്കാവുന്നത്ര വിട്ടുനിൽക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ വിട്ടുനിൽക്കണം. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളിൽ വാജിബായവ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് കൽപ്പനകളെക്കാൾ പ്രാധാന്യമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കുകൾക്കാണ്, ഹറാം എന്ന് റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾക്കാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ അതീഉ അല്ലാഹ വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ فإن الله لا يحب الكافرين, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹു കാഫിറുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലിമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, فدل على ان مخالفته في الطريقه كفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകുക എന്നത് അത് കുഫറാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു ലാ യുഹിബ്ബു മൻ ഇത്തസഫ ബിദാലിക്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിരാകുകയും കുഫറിൽ എത്തിപ്പെടുകയും ചെയ്യുക എന്നത്, ആ വിശേഷത ഒരാൾക്കുണ്ടാവുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിൽ ഇവിടുന്ന് വിട്ടുനിൽക്കുക, ഇത് ഏതൊരു വ്യക്തിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ച വിഷയത്തിന്റെ ബാക്കിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ റസൂലുള്ളയോടുള്ള അനുസരണം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? റസൂലുള്ളയെ അനുസരിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ പറഞ്ഞ വിഷയവും ഈ തവണ പറയുന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനുകളാവുകയില്ല, അവർക്ക് ഈ ഈമാനുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ നിന്റെ അടുക്കലേക്ക് വിധി തേടി വരുന്നതുവരെ അവർ മുഅ്മിനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അവിടുത്തെ അടുക്കലേക്ക് പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചുകൊണ്ട് ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ചെല്ലുന്നതുവരെ അവൻ മുഅ്മിനാവുകയില്ല. റസൂലുള്ളയുടെ വഫാത്തിന് ശേഷമാകട്ടെ, അവിടുത്തെ ഹദീസുകളിലേക്ക് ഒരാൾ വിധി തേടി ചെല്ലൽ അയാളുടെ മേൽ നിർബന്ധമാണ്. റസൂലുള്ളയുടെ ഹദീസുകൾ എന്ത് ഈ വിഷയത്തിൽ പറയുന്നു എന്ന് അന്വേഷിക്കൽ ഓരോ വ്യക്തികളുടെയും മേൽ നിർബന്ധമാണ്. അവരത് ചെയ്യുന്നതുവരെ ലാ യുഅ്മിനൂന, അവർ മുഅ്മിനുകളാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. അല്ലാഹു അവിടെയും നിർത്തിയില്ല. ഹുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത, അല്ലാഹുവിന്റെ റസൂലെ, പിന്നീട് നിങ്ങൾ വിധിച്ച വിധിയിൽ അവരുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസവും തോന്നാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കി കഴിഞ്ഞാൽ, അവിടുന്ന് ഒരു കാര്യം വാജിബാക്കി കഴിഞ്ഞാൽ എന്തിന് എന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. വെറുപ്പോടുകൂടി, പ്രയാസത്തോടുകൂടി, മനക്ലേശത്തോടുകൂടി എന്തിന് എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് അവൻ ചോദിക്കാൻ പാടില്ല. മാത്രമല്ല അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചില്ല. വയുസല്ലിമു തസ്ലീമ, മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ആ കാര്യത്തിലേക്ക് അവർ പരിപൂർണമായി സമർപ്പിക്കണം, കീഴൊതുങ്ങണം. ഈ മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളയോട് ഉണ്ടാകുന്നത് വരെ നമ്മൾ മുഅ്മിനാകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയത്തിലും എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ നമ്മൾ ആദ്യം തയ്യാറാകണം. പല ആളുകളും ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ മുടക്കു വരുത്താറുണ്ട്. പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തങ്ങളുടെ ജീവിതത്തിലുള്ള തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളും വന്നു കഴിഞ്ഞാൽ അവരിൽ പലരും പണ്ഡിതന്മാരോട് ചോദിക്കുകയില്ല, അതല്ലെങ്കിൽ ഹദീസുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. നാട്ടിലെന്തൊന്നാണോ നടപ്പുള്ളത് അതിനനുസരിച്ച് അവർ ജീവിക്കും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിധി തേടിപ്പോകുന്ന ഒരാളുടെ സ്വഭാവം അതായിരിക്കുകയില്ല. മറിച്ച് ആ പ്രശ്നത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധി എന്താണ് എന്നാണ് അവരാദ്യമായി പരിശോധിക്കേണ്ടത്. എന്റെ ബിസിനസ്സിന് എങ്ങനെ ലാഭമുണ്ടാകുമെന്നല്ല, എന്റെ ജീവിതത്തിന് കൂടുതൽ എങ്ങനെ സൗകര്യമുണ്ടാകുമെന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അവൻ അന്വേഷിക്കേണ്ടത്. അന്വേഷിച്ചാൽ മാത്രം പോലെ രണ്ടാമത്തെ കാര്യം അതിലവൻ തൃപ്തിയുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം അത് അവൻ ജീവിതത്തിൽ പകർത്തുകയും വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാതിരിക്കുക എന്നത്, അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് മുനാഫിഖുകളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയഖൂലൂന ആമന്ന ബില്ലാഹി വ ബിർറസൂൽ. മുനാഫിഖുകൾ അവർ പറയുന്നു, ആമന്ന ബില്ലാഹി വ ബിർറസൂൽ, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് മുസ്ലിം ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ചില ആളുകൾ പറയുന്നത് പോലെ, ഞങ്ങൾ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നവർ പറയും. പക്ഷേ അവരുടെ വർത്തമാനം അവർ പറയുന്നു, വഅത്അന, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ തയ്യാറാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. ثم يتولى فريق منهم من بعد ذلك, എന്നാൽ അതിനുശേഷം അപ്രകാരം പറഞ്ഞതിനു ശേഷവും അവരിൽ ചില ആളുകൾ റസൂലുള്ളയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു, അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. വമാ ഉലായിക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല, അവർ മുഅ്മിനീങ്ങളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ليحكم بينهم إذا فريق منهم معرضون. الله ليكم رسول ليكم بديد يدي أوري شنيك غرينيال الله ليكم رسول ليكم أور شنيك بطي غرينيال إذا فريق منهم معرضون أور لوري بباقة مالك التلين غرين رأينا لك كاران سادكم. الله برينو وَإِنْ يَكُنْ لَهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ. പല ആളുകളുടെയും സ്വഭാവമാണിത്. وَإِنْ يَكُنْ لَهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ. അവർക്ക് അനുകൂലമാണ് റസൂലുള്ളയുടെ വിധിയെങ്കിൽ അവർ ആ വിധിയിലേക്ക് താൽപര്യത്തോടുകൂടി കീഴ്വണക്കത്തോടുകൂടി റസൂലുള്ളയുടെ കൽപ്പന അംഗീകരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അത് എനിക്ക് അനുകൂലമായതാണ്, എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നതാണ്, എനിക്ക് പ്രയാസമുണ്ടാക്കാത്തതാണ്, തയ്യം, ആ കൽപ്പന അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ശരി, മറ്റനേകം വിഷയങ്ങളിൽ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ നിലവിലുണ്ട്. അതിൽ നിന്റെ ജീവിതം എങ്ങനെയാണ്, നിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് എന്ന് ഓരോരുത്തരും സ്വന്തം ജീവിതത്തോട് ചോദിക്കുകയാണെങ്കിൽ വലിയ വലിയ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും പല വിഷയങ്ങളിലും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ തയ്യാറാകും. ശരി, നിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഹദീസിന് യോജിച്ചതല്ല. അവരതിൽ ശക്തമായി ശഠിക്കുകയും താൽപര്യം കാണിക്കുകയും ചെയ്യും. കാരണം അത് അവന് എളുപ്പമുള്ളതാണ്, അവന് യോജിച്ചു നിൽക്കുന്നതാണ്. ശരി, അവന് പ്രയാസമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ റസൂലുള്ളാഹിയുടെ കൽപ്പന വന്നു കഴിഞ്ഞാലോ അവൻ പറയും, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നാൽ ഇങ്ങനെയുള്ള പദങ്ങളുമായി അവൻ റസൂലുള്ളാഹിയുടെ കൽപ്പനയ്ക്ക് എതിര് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ മുഅ്മിനിന്റെ സ്വഭാവമല്ല, മുനാഫിഖുകളുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ രോഗമിരിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഹൃദയത്തിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നിഫാഖാണ്. അന്നിഫാഖുൽ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ നിഫാഖിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഖുർആനിൽ ഫീ ഖുലൂബിഹിം മറദ് എന്ന പദം പ്രയോഗിക്കാറുള്ളത്. അഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അനുർത്ഥാബു, അതല്ല അവർ ദീനിന്റെ കാര്യത്തിൽ സംശയത്തിലായിരിക്കുകയാണ്, ഇസ്ലാം ശരിയല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് അവർ റസൂലുള്ളാഹിയുടെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഈ ആയത്തുകൾ സൂറത്തു അന്നൂറിൽ 47 മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യേണ്ട ആയത്തുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا. مؤمنين الله صبابهم الله إليكم ورسول إليكم شلك بطال سمعنا وأطعنا إنه فرأي الماترمان لأن كرت لكم يعني سلس لكم إن شئت لأنيكم آياتك الورين مككانا سادكم. സൂറത്തു നൂറിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബ് അലീം. ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂൻ അൻ അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകുന്നവർ അവർ താക്കീത് സ്വീകരിച്ചുകൊള്ളട്ടെ, അവർ ബോധവാന്മാരായിരിക്കട്ടെ, അവർ ഭയക്കട്ടെ, അവർ പേടിക്കട്ടെ. എന്ത് കാര്യത്തിനെ കുറിച്ച്? അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന ബാധിക്കുക എന്നത് അവർ പേടിക്കട്ടെ. റസൂലുള്ളാഹിയുടെ കൽപ്പനയ്ക്ക് എതിരാകുക എന്നതിൽ അവന്റെ ഫിത്നയിലേക്കുള്ള കാലാണ് അവൻ എടുത്തുവെക്കുന്നത് എന്ന കാര്യം അവന് ബോധ്യമുണ്ടായിരിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവനെ കാത്തിരിക്കുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കട്ടെ. ന്യായത്തിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഒരാൾ എതിരായി കഴിഞ്ഞാൽ അവരെ ബാധിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഭയപ്പെടുത്തിയ ഫിത്ന അതൊന്നല്ലെങ്കിൽ ശിർക്കാണ്, അവൻ മുശ്രിക്കായി മരണപ്പെടും. റസൂലുള്ളാഹിയുടെ കൽപ്പന ചെറിയ കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ, അതിന് ഒരാൾ എതിരായി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവൻ മുശ്രിക്കായി മരണപ്പെടും, അതല്ലെങ്കിൽ അൽ കുഫർ, അവൻ ചിലപ്പോൾ കാഫിറായിക്കൊണ്ട് മരണപ്പെടും, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അവൻ ബിദഅ, അതല്ലെങ്കിൽ അവന് ബിദഅത്തുകൾ ബാധിക്കുകയും അവൻ മുബ്തദിഅയായിക്കൊണ്ട് ബിദഅത്തുകാരനായിക്കൊണ്ട് അവൻ മരിക്കുകയും ചെയ്യും. അവൻ റിദ്ദ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് മതഭ്രഷ്ടനായി നിരീശ്വരവാദിയായി മതങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുന്ന അവസ്ഥ അവൻ ഉണ്ടായിത്തീരും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരായി കഴിഞ്ഞാൽ. ഇത് ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും വേണ്ട, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഓരോ നന്മകളും അടുത്ത നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അപ്രകാരം തന്നെ ഓരോ തിന്മയും അടുത്ത തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളയുടെ കൽപ്പനകൾക്ക് നിങ്ങൾ എതിരായി കഴിഞ്ഞാൽ അതവിടെ അവസാനിക്കുന്നില്ല. പല ആളുകളും ധരിക്കുക, ഇത് ഈ സമയത്ത് ഞാൻ ഇത് ചെയ്യും, ഇനി ഞാൻ ഇതിലേക്ക് മടങ്ങി വരികയില്ല എന്ന്. പക്ഷേ പലപ്പോഴും അവർക്കതിന് സാധിക്കാറില്ല. ഇല്ലാ റഹിമ റബ്ബി, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ റസൂളിന്റെ കൽപ്പനയ്ക്ക് നീ എതിരാകുമ്പോൾ, റസൂളുള്ളയുടെ ഹദീസിന് എതിരായി നീ ഒരു കാലുവെക്കുമ്പോൾ, നിന്റെ സ്വന്തം നാശത്തിന് നിന്റെ ദീനിന് നീ സ്വയം തുരങ്കം വെക്കുകയാണ് എന്ന കാര്യം നീ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫഇൻ ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും. അല്ലാഹുവിന്റെ റസൂലിനോടായി അല്ലാഹു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇൻ ലം യസ്തജീബു ലക, അള്ളാഹുവിന്റെ റസൂലെ അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലം, നീ അറിയുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവരവരുടെ ഹവയെയാണ് അവരുടെ ദേഹേച്ഛയാണ് അവർ പിൻപറ്റുന്നത്. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിൻ അല്ലാഹ്, അല്ലാഹു എന്നുള്ള സന്മാർഗമില്ലാതെ തങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവനായി മറ്റാരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല അതിക്രമകാരികളായ ജനതയെ ഒരിക്കലും ഹിദായത്തിലേക്ക് എത്തിക്കുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അൽഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണ് വെച്ചിട്ടുള്ളത്. إما اتباع الرسول وإما هواه ഒന്നല്ലെങ്കിൽ അവൻ റസൂലുള്ളയെ പിൻപറ്റുക, അതല്ലെങ്കിൽ പിന്നെ അവന് മൂന്നാമത് മറ്റൊരു വഴിയില്ല, രണ്ടാമത്തെ ഒരു വഴി മാത്രമേ അവനുള്ളൂ, അതവന്റെ ദേഹേച്ഛയെ പിൻപറ്റലാണ്. റസൂലുള്ളയെ നീ അനുസരിക്കുന്നില്ലേ, പിന്നെ അതിന് നേർവിപരീതമായ ഒരൊറ്റ വഴി മാത്രമേ ലോകത്തുള്ളൂ, അത് ഹവയുടെ വഴിയാണ്. ആ വഴി പിൻപറ്റിയവന്റെ അവസ്ഥയായി അള്ളാഹു പറയുന്നു, وَمَنْ أَظْلَمُ مِمَّنْ اتَّبَعَ هَوَاهُ بِغَيْرِ هُدًى مِنَ اللَّهِ اللَّهُ إِنَّ هِدَايَةَ اللَّهِ തങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റുന്നവരെക്കാൾ വഴികളിലായവൻ ബലാലത്തിലായവൻ മറ്റാരുണ്ട്? അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അത് വിലക്കുകളായാലും വാജിബുകളോടുള്ള കൽപ്പനകളായാലും രണ്ടായാലും നീ ജീവിതത്തിൽ പകർത്തുക, അത് നിന്റെ മേൽ നിർബന്ധമാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പമാണ് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. ഇബാദത്തുകൾ ചെയ്യുക എന്നതിനേക്കാൾ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അവന് എളുപ്പമുള്ളത്. എന്തുകൊണ്ടാണ് അപ്രകാരമായത്? പലപ്പോഴും നമ്മളിൽ പല ആളുകളും പറയാറുള്ളത് നമസ്കരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പ്രയാസം എന്നാണ് പലരും പറയാറുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാജിബുകൾ ചെയ്യണമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ നിറവേറ്റണമെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം ഇളക്കേണ്ടതുണ്ട്, അവൻ എന്തെങ്കിലും ഒരു കാര്യം പുതുതായി പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലനവും ആവശ്യമില്ല, അവൻ വെറുതെ ഇരുന്നാൽ മതി, അവനത് ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് വാജിബുകൾ ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യം. പക്ഷേ നമ്മളിൽ പലർക്കും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കൽ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവൻ ഒരു കാലത്തിലേക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവനെ വലിച്ചുകൊണ്ടേയിരിക്കും, ഹറാമുകളിലേക്ക് അത് അവനെ വലിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ്, നേരെയുള്ള ഒരു വഴിയാണത്. ആ വഴിയുടെ വലതും ഇടതുമായി ചില വാതിലുകളുണ്ട്. ആ വഴിയിലൂടെ നേരെ നടന്നു പോകുന്നുവോ അവൻ സ്വർഗത്തിലെത്തും. എന്നാൽ ആരെങ്കിലും ആ വാതിലുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവനതിൽ ആപതിക്കുകയും അവന്റെ വഴി തെറ്റിപ്പോവുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞു, ആ നേർവഴി എന്ന് പറഞ്ഞാൽ അത് സിറാത്തുൽ മുസ്തഖീമാണ്, ആ വാതിലുകൾ എന്ന് പറഞ്ഞാൽ അത് ഹറാമിന്റെ വാതിലുകളാണ്. ഹറാമിന്റെ വാതിലുകൾ, അവയിലേക്ക് ഷെയ്ത്താൻ എങ്ങനെയാണ് വിളിക്കുക? ഒരിക്കലും നീ നേരെ വാതിൽ തുറന്ന് ഈ റൂമിലേക്ക് കയറി ഇരുന്നു കൊള്ളുക എന്നവൻ പറയില്ല. സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കുന്നവരോട് അവൻ പറയും, ഹേയ്, നീ ഈ വാതിലൊന്ന് തുറന്നു നോക്കി നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ മതി, നീ അത് ചെയ്യേണ്ടതില്ല. ആ തിന്മ എന്താണ് എന്ന് നീ നോക്കിയാൽ മതി, നോക്കി നീ വാതിലടച്ച് തിരിച്ചുപോയിക്കോളൂ. അവൻ വിചാരിക്കും ആ തിന്മ നോക്കി നിന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ്. അവൻ ആ വാതിൽ തുറക്കും. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഹറാമിന്റെ ലോകം അവൻ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവനോട് പറയും, നീ അതിലേക്ക് പ്രവേശിക്കേണ്ടതില്ല, കുറച്ചുനേരം നോക്കി നിന്നുകൊള്ളുക. അവൻ കുറച്ചുനേരം നോക്കി നിൽക്കും, പിന്നീട് അവനോട് പറയും, നീ കുറച്ച് റൂമിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നിന്നുകൊള്ളുക, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ എങ്ങനെ പടിപടിയായി ഹറാമിന്റെ വഴികളിലേക്ക് അവൻ പ്രവേശിക്കും. പിന്നീട് അവൻ ആ വാതിൽ തുറന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് തന്നെ തിരിച്ചു പ്രവേശിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതാണ്. ആളുകൾ പറയും ഹറാമുകൾ ഒഴിവാക്കാനാണ് പ്രയാസം. എന്തുകൊണ്ടാണിത്? നിങ്ങൾ ആ ഹറാം നിങ്ങളുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റിക്കഴിഞ്ഞു. ഹറാമുകൾ ജീവിതത്തിന്റെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചു മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, ഹറാമുകളിലേക്ക് നീ കാലെടുത്തു വെക്കുമ്പോൾ ശരിക്കും നീ ശ്രദ്ധിക്കുക, ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു കുരുക്കാണ് നീ ഇടാൻ പോകുന്നത്. പലിശയുടെ കാര്യത്തിൽ പലരും അങ്ങനെയാണ്, വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ പലരും അങ്ങനെയാണ്. പലരും ആദ്യത്തിൽ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വിചാരിക്കുക, ഇതാ ചെറിയൊരു സുഖം ഞാൻ അനുഭവിച്ചതിന് ശേഷം അതിൽ നിന്ന് വിട്ടുനിൽക്കുമല്ല. പക്ഷെ എത്രയധികം പേരാണ് പിന്നീട് അതിൽ നിന്നൊരിക്കലും തിരിച്ചു വരാൻ അതിൽ തന്നെ വിട്ടിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. ഒരു ഉദാഹരണം പറയും, കള്ളു കുടിച്ചവരെ സംബന്ധിച്ചിടത്തോളം, ധാരാളമായി കള്ളു കുടിച്ചവരെ സംബന്ധിച്ചിടത്തോളം കള്ളുകൂടി നിർത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് ആസാനല്ലാഹു വയ്യാക്കും, നമ്മളിൽ പലരും കള്ളു കുടിക്കാത്തവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിക്കുന്നവരോട് നമുക്ക് എളുപ്പത്തിൽ പറയാം, എന്താണ് സഹോദര ഈ കുടി ഒഴിവാക്കാൻ നിനക്ക് ഇത്ര പ്രയാസം, കള്ളു കൂടി നിനക്ക് ഒഴിവാക്കിക്കൂടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഹറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കത് വളരെ എളുപ്പമായി തോന്നുന്നു. പക്ഷേ ആ ഹറാമിലേക്ക് പ്രവേശിക്കുകയും അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുക എന്നത് പ്രയാസമാണ്. ഇതുപോലെയാണ് ഹറാമുകളുടെ കാര്യം. അതുകൊണ്ട് സഹോദര ഫല്യഹ്ദർ, അവൻ താക്കീത് ഉൾക്കൊള്ളട്ടെ. അല്ലദീന യുഖാലിഫൂന അമ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകുന്നവൻ, അവൻ താക്കീത് ഉൾക്കൊള്ളട്ടെ. അൽപുസൈബഹും ഫിത്ന, അവനെ ഫിത്ന ബാധിക്കുന്നതിനെ കുറിച്ച്. ഔ യുസൈബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവനെ ബാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒന്നല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ റസൂലുള്ളാഹിയുടെ കൽപ്പനകൾക്ക് വ്യക്തമായി എതിരായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അവനെ കൊന്നുകളയുകയും ചെയ്യും. അതല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ അടക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും ശിക്ഷകൾ ലഭിക്കുകയോ ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ എതിരായതിന്റെ പേരിൽ അവന് ഭയാനകമായ ശിക്ഷ അവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം അവൻ ഓർക്കട്ടെ എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അള്ളാഹുൽ മുവഫ്ഖ്. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، المقدام ابن معدي كرب رضي الله عنه، رسول الله صلى الله عليه وسلم لنندرج حديث الكلام: ألا إني أوتيت الكتاب ومثله معه. നിങ്ങൾ അറിയണം, എനിക്ക് അള്ളാഹുവിന്റെ ഖുർആനും അതിന് തുല്യമായ മറ്റൊന്നും, അതായത് റസൂലുള്ളാഹിയുടെ സുന്നത്തും ലഭിച്ചിട്ടുണ്ട്. അലാ യൂഷിഖു റജുലുൻ ശഅബാനു അലാ അരീഖതി. നിങ്ങൾ അറിയണം, യൂഷിഖു റജുലുൻ, ഒരാൾ, അയാളെ നിങ്ങൾ കാണാനായിട്ടുണ്ട്. ശഅബാനു അലാ അരീഖതി, അവൻ അവന്റെ സോഫയിൽ ചാരിയിരിക്കുകയാണ്. യഖൂലു, അവൻ പറയുന്നു: അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങളിതായി ഖുർആൻ സ്വീകരിച്ചു കൊള്ളുക. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു, അതിൽ നിങ്ങൾ ഹലാലായി കാണുന്നതെല്ലാം ഹലാലാക്കുക. വമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹറിമൂഹു, അതിൽ ഹറാമായി കാണുന്നതൊക്കെ നിങ്ങൾ ഹറാമാക്കുക. എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, കഴുതയുടെ മാംസം നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ലഹിമാറുൽ അഹലി, നിങ്ങൾക്കിടയിൽ നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്ന, ഭാരം ചുമക്കാൻ ഉപയോഗിക്കുന്ന ലഹിമാറുൽ അഹലി, അത് നിങ്ങൾക്ക് ഭക്ഷിക്കൽ ഹറാമാണ്. അത് ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ധിക്കരിക്കുന്നയാളെ റസൂലുള്ളാഹി എപ്രകാരമാണ് വിശേഷിപ്പിച്ചത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഗൗരവമുള്ള കാര്യമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം സഹാബികളുടെ സംഭവം. മദ്യം നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു സ്വഹാബികൾ പ്രതികരിച്ചത് എന്ന് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ആ വിഷയത്തിൽ കാണാം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, കള്ളിന്റെ വിഷയത്തിൽ, മദ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായൊരു വിധി പറഞ്ഞു തരണം. ആദ്യ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു: يسألونك عن الخمر والميسر, കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. قل فيهما إثم كبير ومنافع للناس, അവരോട് പറയുക, അവ രണ്ടിലും ചില ഉപകാരങ്ങളുണ്ട്, എന്നാൽ അതിൽ ഉള്ള ഉപദ്രവങ്ങൾ, അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളത്, ഏറ്റവും കൂടുതലുള്ളത് ഉപദ്രവങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വീണ്ടും വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, കള്ളിന്റെ വിഷയത്തിൽ വ്യക്തമായ വിധി ഞങ്ങൾക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവതരിപ്പിച്ചു: ലാ തഖ്റബു സ്സലാ വഅൻതും സുകാറാ, മദ്യപിച്ചവരായിരിക്കെ നിങ്ങൾ ഒരിക്കലും നമസ്കാരത്തിലേക്ക് സമീപിച്ചു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വീണ്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനമായി ആയത്തിറക്കിയത്: ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ചോദ്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഫൻതഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. ആരായിരുന്നു ഉമർ? നമുക്കെല്ലാവർക്കും അറിയാം ഉമർ ഇബ്നു ഖത്താബ് ആരായിരുന്നു എന്ന കാര്യം നാം പ്രത്യേകം അറിയിക്കേണ്ടതില്ല. ഇന്ന് പല ആളുകളും അവരോട് നിങ്ങൾ ഒന്നും വേണ്ട, വളരെ ചെറിയൊരു കാര്യമാണ്, പുകവലി ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞാൽ പല ആളുകളും ഇന്ന് പറയുന്ന മറുപടികൾ എന്തുമാത്രം അത്ഭുതകരമാണ്. അവർ പറയുന്നത് എന്റെ ശീലമാണ്, ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ആരംഭിച്ചതാണ്, എനിക്ക് മാറ്റാൻ പ്രയാസമാണ്. തയ്യബ് സഹോദര, മദ്യം ഖുറൈശികൾക്ക് എപ്രകാരമായിരുന്നു? അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നത് പറയാം. മദ്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, പക്ഷെ എന്തുമാത്രം വേഗതയിലാണ് അവരതിൽ നിന്ന് വിട്ടിരുന്നത്. അതുകൊണ്ട് സഹോദര, ഹറാമുകളിൽ നിന്ന് നീ അകന്നു നിൽക്കുക, അത് നിന്റെ നാശത്തിലേക്കാണ് നിന്നെ കൊണ്ടെത്തിക്കുന്നത് എന്ന കാര്യം നീ മനസ്സിലാക്കണം. സ്വഹാബികൾ എന്തുമാത്രം ഗൗരവത്തിലെടുത്തിരുന്നു ഓരോ വിലക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത്. ഒരിക്കലൊരു വ്യക്തി അയാൾ തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ കൈയുടെ മേൽ കൈയിന്റെ മേൽ കല്ലുകൾ വെച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഞെട്ടിക്കളിക്കുകയാണ്. കൈയിന്റെ വിരലിന്റെ മേൽ കല്ല് വെച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ തെറിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഞാൻ റസൂലുള്ള പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫഇന്നഹാ തുഖ്തിഉൽ ഐൻ വതുസ്ഖിതു സിന്, അത് കണ്ണിന്റെ കാഴ്ചയില്ലാതെയാക്കും, മാത്രമല്ല അത് നിങ്ങളുടെ പല്ലുകൾ പൊട്ടിച്ചു കളയും. ചില ആളുകളുടെ കയ്യിൽ നിന്ന് അറിയാതെ തെറിച്ചു പോയിട്ട് പോലെ കണ്ണിന്റെ മേലെയോ അതല്ലെങ്കിൽ പല്ലിന്റെ മേലെയോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് പ്രയാസമുണ്ടാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇയാൾ അപ്പോഴത് നിർത്തിവെച്ചു. രണ്ടാമത്തെ ദിവസം ഈ മനുഷ്യൻ വരുമ്പോൾ, ഈ സഹാബി തിരിച്ചു വരുമ്പോൾ, ഈ വ്യക്തി വീണ്ടും ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തെ ദിവസവും നീ അത് തന്നെ പ്രവർത്തിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഫലാ ഉഖല്ലിമന്നക അബദ, എന്നോട് ഇനി ഒരിക്കലും ഞാൻ സംസാരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇതായിരുന്നു സഹാബികളുടെ നിലപാട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകാൻ അവരങ്ങേയറ്റം ഭയന്നിരുന്നു, അവരങ്ങേയറ്റം പേടിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിന്റെ അടുക്കൽ വന്നു. അയാളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഹ്മിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിന്നാർ ഫയജ്അലുഹു ഫീ യദി, നിങ്ങളിൽ ഒരാൾ നരകത്തിൽ നിന്നുള്ള തീ കൊണ്ടുള്ള ഒരു വളയമുണ്ടാക്കിക്കൊണ്ട് തന്റെ കൈകളിൽ അത് ധരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു. അടുത്തുനിന്ന ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവർ അയാളോട് പറഞ്ഞു, സഹോദര, സ്വർണത്തിന്റെ മോതിരമാണ്, നിനക്കതെടുത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് നീ ആ സ്വർണത്തിന്റെ മോതിരം എടുത്തുകൊള്ളുക എന്ന് ആളുകൾ അയാളോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞില്ല, വല്ലാഹി, അല്ലാഹു സത്യം, ലാ അഖുദുഹു അബദ, അത് ഞാൻ ഇനി ഒരിക്കലും എടുക്കുകയില്ല. വഖദ് ഫറഹഹു റസൂലുള്ളാഹ്, അത് വലിച്ചെറിഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വലിച്ചെറിഞ്ഞത് ഞാൻ ഒരിക്കലും എടുക്കുകയില്ല. ഇതായിരുന്നു സഹാബികളുടെ മനഹജ്, അവരുടെ നിലപാട് ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട്. അതുകൊണ്ട് സഹോദര, ഹറാമുകളാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ, അവയിൽ നിന്ന് നീ വിട്ടുനിൽക്കുക, അവയെ നീ അവസാനിപ്പിക്കുക നിന്റെ ജീവിതത്തിൽ നിന്ന്. നിനക്ക് എത്ര പ്രയാസമാണ് എന്ന് തോന്നിയാലും നീ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് നീ സഹായം ചോദിക്ക്, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു നിന്നെ സഹായിക്കാതിരിക്കുകയില്ല. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് തന്നെയാണ്, അള്ളാഹുമായി അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം, അള്ളാഹുവെ നിനക്ക് ദിക്കറെടുക്കാൻ നീ എന്നെ സഹായിക്കണം, വഹസ്നി ഇബാദത്തിക്ക, അള്ളാഹുവെ നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്തെടുക്കാൻ നീ എന്നെ സഹായിക്കണം. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഉസൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇയ്യാക നഅബുദ്, അള്ളാഹുവെ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്തെടുക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞു, വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയാനുള്ള കാരണമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോട് ഇബാദത്തെടുക്കുക എന്ന് നമ്മൾ പറഞ്ഞതിനോടൊപ്പം സഹായത്തേട്ടം അള്ളാഹു നിശ്ചയിച്ചത് ഇബാദത്ത് നിങ്ങൾക്ക് എടുക്കണമോ, അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഇബാദത്തെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ നിന്റെ സഹായമില്ലാതെ ഒരു ചലനത്തിന് നമുക്ക് കഴിയുകയില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുന്നവൻ അവൻ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കട്ടെ, അള്ളാഹുവിനോട് സഹായം തേടട്ടെ, എന്നിട്ട് അവൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ സഹായിക്കുകയും നമുക്ക് എല്ലാ വിധത്തിലുള്ള മനസ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹു അൽ മുവഫ്ഖ് വസല്ലല്ലാഹു വസല്ലമ വബാറക.